2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിൽ സുവിശേഷം കടന്നു വന്നു. എനിക്ക് ചരിത്രം അത്ര അറിയത്തില്ല. ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ്സ് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇക്കാര്യത്തിൽ. തോമാസ്ലിയ ഇന്ത്യയിൽ വന്നു, ഇന്ത്യയിൽ സുവിശേഷം പ്രചരിപ്പിച്ചു, അവസാനം മൈലാപ്പൂരിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ് ഒരു വശത്തെ ചരിത്രം പറയുന്നത്. വേറെ ചിലർ ബർത്തലോമായി വന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ വേറെയുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, തോമസ് ലീഹായോ ബർത്തലോമായോ ആരെങ്കിലും ആയിക്കോട്ടെ വന്നത്, പക്ഷേ 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുത്തിട്ട് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയപ്പോൾ ഇന്ത്യയിൽ എത്തിപ്പെട്ടു. നമുക്ക് തോമസ് ലീഹയാണെന്ന് വിശ്വസിക്കാം. എത്ര വലിയ പ്രിവിലേജ് അല്ലേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുവിശേഷം ഇന്ത്യയിൽ കടന്നു വന്നു. കേരളത്തിൽ, തമിഴ്നാട്ടിൽ, അവിടെ ഇങ്ങോട്ടേക്ക് നമുക്ക് എത്രത്തോളം അറിയത്തില്ല. പ്രത്യേകിച്ച് പോർട്ടലൊക്കെയാണ് കൂടുതലും ആ കാര്യങ്ങളൊക്കെ സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ 2000 വർഷമായിട്ട് സുവിശേഷം ഇന്ത്യയിൽ വന്നിട്ടും ഔദ്യോഗിക കണക്കനുസരിച്ച് 2.3% ആണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റി. അനൌദ്യോഗിക കണക്കുകൾ കുറച്ചും കൂടെ കൂടുതലായിരിക്കാം. 5 എന്ന് പറയുന്നു, 6, 7, 8 എന്നൊക്കെ ഒത്തിരി ആർഗ്യുമെന്റ്സ് ഉണ്ട്, നമുക്ക് അറിയത്തില്ല. വി ഡോണ്ട് നോ വൈ, എന്താ റീസൺ? ഒത്തിരി കാരണങ്ങൾ ആൾക്കാർ പറയാറുണ്ട്, എങ്കിലും അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. എങ്ങനെയാണ് ഈ ലോകത്തിന് തന്നെ വെളിപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിച്ചെന്നറിയാമോ? എങ്ങനെയാണ് ലോകത്തിന് കർത്താവ് തന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത്? തന്റെ സഭയിലൂടെയാ. കർത്താവിന്റെ ദൃഷ്ടി എപ്പോഴും തന്റെ സഭയിലാ. നമ്മൾ വാല്യൂ ചെയ്യുന്നതിനേക്കാളും 1000 ഇരട്ടിയാണ് സഭയെ കർത്താവ് വാല്യൂ ചെയ്യുന്നത്. നമുക്ക് സഭയെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കാഴ്ചപ്പാടുണ്ടല്ലേ, ഓക്കെ. പക്ഷെ കർത്താവ് സഭയെ കാണുന്നത് തന്റെ ജീവന്റെ ജീവനായിട്ടാ. ചർച്ച് ഈസ് ഹിസ് ബ്രൈഡ്, തന്റെ മണവാട്ടിയായിട്ട് അത് കഴിയുമ്പോൾ ഭാര്യയായിട്ട് പോകുവാനുള്ള സഭ. ഈ സഭയാണ് ലോകത്തിൽ ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ, ക്രിസ്തുവിനെ ലോകത്തിന് റെപ്രസെന്റ് ചെയ്യുവാൻ ദൈവം ഉദ്ദേശിച്ചത് തന്റെ സഭയിലൂടെയാ. ഇനി അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാനാണെന്ന് അറിയാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനാ? എന്തിനുണ്ട് വാക്യം കാണിക്കാൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 13 അധ്യായം, ജോൺ ചാപ്റ്റർ 13:34-35.
നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ.
അടുത്ത വാക്യം 35.
നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും.
By this all men will know that you are my disciples if you have love for one another. അപ്പൊ തന്റെ സഭയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിച്ച കാര്യം എന്താണെന്നറിയാമോ? എന്താ ആഗ്രഹിച്ചത്? തന്റെ സഭ ലോകമറിയണം. ലോകത്തിൽ സഭ ഒരു പ്രകാശമായി നിൽക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ലോകത്തിൽ തന്റെ സഭ ഒരു വെളിച്ചമായിട്ട്, ഭൂമിയുടെ ഉപ്പായിട്ട്, തന്റെ റെപ്രസെന്റേഷനായിട്ട്, യേശുവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആയിരിക്കണം തന്റെ സഭ എന്ന് കർത്താവ് ആഗ്രഹിച്ചേ. ആ റെപ്രസെന്റേഷൻ ഒരു കാര്യം കൂടെ കർത്താവ് പറഞ്ഞു. എന്നാണെന്നറിയാമോ? ഒരു പുതിയൊരു കൽപ്പന കൊടുത്തിട്ട് പറഞ്ഞു, ആ കൽപ്പന ഇതാ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഈ തമ്മിൽ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ ലോകമറിയും നിങ്ങളെന്റെ ശിഷ്യന്മാരാണെന്ന്. അല്ലെങ്കിൽ കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ യേശുവിന്റെ സ്നേഹം എന്താണെന്ന് ലോകം അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? യേശുവിന്റെ ശിഷ്യന്മാരുടെ തമ്മിൽ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ടാ. ഭംഗിയായിട്ട് പ്രസംഗിക്കാനുള്ളൊരു വിഷയമാണ് എനിക്കിത്. പണ്ട് ഏതോ ഒരാൾ പറഞ്ഞ പോലെ, ദിസ് ഈസ് ഫോർ മീ ടു പ്രീച്ച് ആൻഡ് ഫോർ യു ടു ഒബേ എന്ന് പണ്ടാരോ ഒരു പ്രസംഗികൻ പറഞ്ഞ പോലെ, ഈ വാക്യത്തിന്റെ മുൻപിൽ നമുക്കിന്ന് നമ്മെ ഒന്ന് ശോധന ചെയ്യാനായിട്ടാണ്. കർത്താവ് തന്റെ സഭയെ, നമ്മൾക്ക് സാറിന് എന്ത് ചെയ്യുന്നറിയ, ഭാര്യമാരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലേ, ദിസ് ഈസ് മൈ വൈഫ്. തന്റെ സഭയെ ലോകത്തിന്റെ മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ഭാര്യയോടൊക്കെ പറയാറുണ്ട്, അടി അതെ നാലു പറഞ്ഞ മുമ്പിൽ പോവുകയാണ്, മാന്യന്മാരെ ആൾക്കാരൊക്കെ വരുന്നതാണ്, അതുകൊണ്ട് ഡ്രസ്സൊക്കെ എന്ത് ചെയ്തോണം, നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്തോണം, ഏറ്റവും നല്ല സാരി എടുത്തോണം, കാരണം എന്റെ ബോസും അവരുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ വരുന്നതാണ്, നാണം കെടുത്തിയൊക്കെ അല്ലെന്നെ എന്നൊക്കെ പറഞ്ഞ് എന്താ പറഞ്ഞത്, ഭാര്യയ്ക്ക് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്ത് ഭാര്യയെ പ്രസന്റ് ചെയ്യാണ്, ദിസ് ഈസ് മൈ വൈഫ്, അഭിമാനത്തോടെ റെപ്രസെന്റ് ചെയ്യുക. ഇതുപോലെ തന്റെ മണവാട്ടിയെ ലോകത്തിന്റെ മുൻപിൽ റെപ്രസെന്റ് ചെയ്തപ്പോൾ കർത്താവരോട് പറഞ്ഞ കാര്യം ഇതാണ്, സഹോദരന്മാരെ ഞാൻ എന്റെ മണവാട്ടി എന്റെ സഭയെ മറ്റുള്ളവരുടെ മുമ്പിൽ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്, ഞാൻ കാണിക്കാൻ പോവാണ്, പക്ഷേ അതെങ്ങനെയായിരിക്കണം എന്നറിയാമോ, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്ന ഒരു സഭയായി. ഇവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ, വീണ്ടും കർത്താവ് ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 17. അതിന്റെ 18-ാം വാക്യം, ജോൺ ചാപ്റ്റർ 17:18.
നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു.
ആ ശ്രദ്ധിച്ച് യേശു പറയാണ്, പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ നീ എന്നെ ലോകത്തിലേക്ക് അയച്ചു, ഇതുപോലെ ഞാൻ അവരെയും അയക്കുക. സൗരങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, യേശു എങ്ങനെയാണോ ഈ ഭൂമിയിലേക്ക് പിതാവ് അയച്ചത് അതുപോലെയാണ് യേശു നമ്മളെ അയക്കുന്നത്. ഒത്തിരി വാക്യങ്ങൾ നമ്മൾ കാണുന്ന ഒരു കാര്യം അതാ, യേശു എങ്ങനെയാണോ പിതാവിൽ ആശ്രയിച്ച് ജീവിച്ചത് അതുപോലെ നാം യേശുവിൽ ആശ്രയിച്ച് ജീവിക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞായിരുന്നു, യേശു പറഞ്ഞു പിതാവ് ചെയ്തു കാണുന്നല്ലാതെ പുത്രന് സ്വയമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് സഭയോട് യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും യേശുവും പിതാവുമായിട്ടുള്ള ബന്ധം നോക്കിയാലേ നമുക്കും യേശുവുമായിട്ടുള്ള ബന്ധം റൈറ്റ് ആവുള്ളൂ. യേശുവും പിതാവുമായിട്ടുള്ള ബന്ധം എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്താലേ യേശുവും സഭയുമായിട്ടുള്ള ബന്ധം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ വേണം അത് ഡിഫൈൻ ചെയ്യാൻ. യേശുവിന് പിതാവ് എങ്ങനെയായിരുന്നു അതുപോലെയാണ് നമുക്ക് യേശു. ആ ബന്ധം മനസ്സിലായാൽ ഈ ബന്ധം പിടികിട്ടും. ഇത് ഒരുമിച്ച് ഇനി എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ചേരുക കേട്ടോ, യേശുവും പിതാവും സഭയും പരിശുദ്ധാത്മാവും ഇതെല്ലാം കൂടെ ഒന്ന് വേർവിരിപ്പാൻ കഴിയാത്ത വിധത്തിൽ ഭർത്താവും ഭാര്യയും ഒന്നായിരിക്കുന്ന പോലെ. അതുകൊണ്ട് എക്സാമ്പിളൊക്കെ പറഞ്ഞേ, സഭയും ക്രിസ്തുവും ഒന്നാ. നിങ്ങൾ താഴേക്ക് വായിച്ച്, അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശുവിനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചതുപോലെ ഇന്ന് ആരെ അയക്കുന്നേ, അല്ലെ ആരെ അയച്ചിരിക്കുന്നേ, നമ്മളെയാ. എങ്ങനെ അയക്കുന്നറിയോ, അയക്കുന്നതിന് മുമ്പൊരു കാര്യം ചെയ്തു, ഞാൻ തൊട്ടു മുകളിൽ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ 11-ാം വാക്യം,
ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല.
ഓക്കെ, 6-ാം വാക്യം മുതൽ വായിച്ചു, 6-ാം വാക്യം മുതൽ വായിച്ചു,
നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു.
കണ്ടോ, അവിടെ പറയാണ്, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിരിക്കുന്ന മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം എന്ത് ചെയ്തു, വെളിപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് കർത്താവ് ഒരു 12 പേരെ ഇങ്ങ് ചൂസ് ചെയ്തു. എന്നിട്ട് കർത്താവ് ആ പിതാവിനോട് സംസാരിക്കുന്ന ഭാഗം വളരെ രസകരമാണ് കേട്ടോ. നിങ്ങൾ ഒരു 1000 പ്രാവശ്യം വായിക്കണം അത്. യോഹന്നാൻ 17 ഞാൻ വായിച്ചതിന് കൈയും കണക്കുമില്ല. അപ്പൊ തന്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് യേശു പറയാണ്, നീ ലോകത്തിൽ നിന്ന് എന്ത് ചെയ്തു, നീ അവരെ എനിക്ക് തന്നു. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ അല്ലായിരുന്നോ? വി ബിലോങ് ടു ദ വേൾഡ്, വി വേർ ബിലോങ് ടു ദ വേൾഡ്. അവിടെ നിന്ന് എന്ത് ചെയ്തു, നമ്മെ സെപ്പറേറ്റ് ചെയ്തു കർത്താവ്. ലോകത്തിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മളെ വേർതിരിച്ചു. എന്നിട്ട് പറയാണ് അടുത്ത വാക്യം നോക്കിക്കണം, എന്റെ 11 വാക്യം, വേഴ്സ് 11.
ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു.
ആ നോക്കുക, ഈ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളെയും കൊണ്ടുപോകുന്നില്ല, നമ്മളെ ലോകത്തിൽ തന്നെ കർത്താവ് വെച്ചിരിക്കുക. വീണ്ടും അതിന്റെ പതിനഞ്ചാം വാക്യം,
അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്.
അവരെ ഇപ്പൊ ലോകത്തിൽ നിന്ന് എന്ത് ചെയ്യണ്ട, എടുക്കണ്ട, പിന്നെന്ത് ചെയ്യണം, പിശാചിന്റെ കയ്യിൽ അകപ്പെടാതെ അവരെന്ത് ചെയ്യണം, സൂക്ഷിക്കണം. അടുത്ത വാക്യം,
ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല.
ആ ശ്രദ്ധിച്ച്, എന്നിട്ട് തന്റെ ശിഷ്യന്മാരെ കുറിച്ച് യേശു ഒരു സാക്ഷ്യം പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ഇവരും ലോകത്തിൻ്റെതല്ല. നോക്ക സ്വരങ്ങളെ, ഇപ്പൊ നമ്മൾ തിരിച്ചറിയണം ഹൂ വി ആർ, നമ്മൾ ആരാ. വി ഡോണ്ട് ബിലോങ് ടു ദ വേൾഡ്, നമ്മൾ ലോകത്തിന്റെ അല്ല. പിന്നെ നമ്മളെ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ദൈവത്തിൻ്റെതാക്കി ദൈവം മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ആ ലോകത്തിലേക്ക് തന്നെ നമ്മളെ തിരിച്ചയച്ചു. എന്തിനു വേണ്ടിയിട്ടാ, യേശു ഈ ഭൂമിയിലേക്ക് ഈ ലോകത്തിലേക്ക് വന്ന് പിതാവിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കുന്ന പോലെ നമ്മൾ യേശുവിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കുവാൻ. ഓക്കെ, താഴേക്ക് വായിച്ചു നമുക്ക് അതിന്റെ 18 വാക്യം,
നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിനെ ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കും.
എന്റെ 21 വാക്യം വായിച്ചു, 21 വാക്യം,
നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിനും, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതും തന്നെ.
ഓ നോക്ക സ്വരങ്ങളെ, 21 വാക്യം നോക്കിക്കോണേ, ദാറ്റ് ദേ മേ ഓൾ ബി വൺ, അവർ ഒന്നായിരിക്കുവാൻ. ഇപ്പൊ ദൈവത്തിന്റെ പ്ലാൻ കണ്ടോ, തന്റെ സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ, ദാറ്റ് ദേ മേ ഓൾ ബി വൺ, അവരെങ്ങനെ ആയിരിക്കണം, ഒന്നായിരിക്കണം. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ എടുത്ത് കൊടുത്തിരിക്കുകയാണ് അതിന്റെ 21 വാക്യത്തില്, ഈവൻ ആസ് യു ഫാദർ ആർ ഇൻ മീ ആൻഡ് ഐ ഇൻ യു, ദാറ്റ് ദേ ഓൾസോ മേ ബി ഇൻ അസ് so that the world may believe. പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്ന പോലെ അവർ നമ്മിലായിരിക്കുവാൻ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ, പിതാവ് യേശുവിൽ, യേശു പിതാവിൽ, ഇതായിരുന്നു യേശുവും പിതാവും തമ്മിലുള്ള ബന്ധം. പിതാവിന്റെ അകത്ത് നോക്കിയാൽ യേശുവിനെ കാണാം, യേശുവിന്റെ അകത്ത് നോക്കിയാൽ പിതാവിനെ കാണാം, അവരൊന്ന. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ ഒറ്റ സിംഹാസനേ ഉള്ളൂ കേട്ടോ, ത്രിയേക ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാണ്, പക്ഷെ സ്വർഗത്തിൽ സിംഹാസനം കാണുമ്പോൾ എത്ര സിംഹാസനമുണ്ട്, ഒറ്റ സിംഹാസനേ ഉള്ളൂ. യേശുവിന്റെ സിംഹാസനവും പിതാവിന് വേറൊരു സിംഹാസനവും ഇല്ല, ഒറ്റ സിംഹാസനേ ഉള്ളൂ, കാരണം അവരൊന്ന. എന്നിട്ട് പറയാണ്, പിതാവ് നീ എന്നിലും ഞാൻ നിന്നിലും, അതാണ് യേശുവിന്റെ ബോധ്യം, ഞാൻ പിതാവില്ല, പിതാവ് എന്നില്ല, ഇതുപോലെ ഇവർ നമ്മിലായിരിക്കണം, അങ്ങനെ എല്ലാം ഒന്നായിരിക്കണം. എന്താണെന്നറിയാമോ, സോ ദാറ്റ് ദ വേൾഡ് മേ ബിലീവ്, ലോകം വിശ്വസിക്കുവാൻ. എന്താ ലോകം വിശ്വസിക്കാത്തതിന്റെ കാര്യം, എന്തുകൊണ്ടാണ് ലോകം വിശ്വസിക്കാത്തത്, 2000 വർഷമായിട്ട് എന്തുകൊണ്ടാണ് സുവിശേഷം എന്ത് ചെയ്യാത്തത്, പരക്കാത്തത്? അതിന്റെ കാരണം ഇതുവരെ ഒന്നായിട്ടില്ല, ഒന്നായിട്ടില്ല. ഒരു കൂരയുടെ കീഴിൽ ഒന്നാകാതെ ജീവിക്കാൻ പറ്റും? ഭർത്താവിനൊരു ഡയറക്ഷൻ, ഭാര്യയ്ക്ക് വേറെ ഡയറക്ഷൻ, പറ്റും? പോസിബിൾ? അതുപോലെ ഇവിടെ സഭയെ കുറിച്ച് പറയാണ്, അവർ ഒന്നായിരിക്കണം. വീണ്ടും താഴേക്ക് നിങ്ങൾ വായിച്ചു അതിന്റെ 23 വാക്യം, വേഴ്സ് 23,
നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടത് തന്നെ.
ആ ശ്രദ്ധിച്ചേ, ഐ ഇൻ ദം ആൻഡ് യു ഇൻ മീ ദാറ്റ് ദേ മേ ബി പെർഫെക്റ്റഡ് ഇൻ യൂണിറ്റി സോ ദാറ്റ് ദ വേൾഡ് മേ നോ ദാറ്റ് യു സെൻഡ് മീ ആൻഡ് ലവ് ദം ഇവൻ ആസ് യു ഹാവ് ലവ്ഡ് മീ. ശ്രദ്ധിച്ചു സഹോദരങ്ങളെ, നീ എന്നിലും ഞാൻ നിന്നിലും അവരൈക്യത്തിൽ തികഞ്ഞവരായിരിക്കുവാൻ, പെർഫെക്റ്റഡ് ഇൻ യൂണിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? സഭ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മനുഷ്യനാണ് എഫേസ് ലേഖനം പറയുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് ചേർത്ത് ഒരു ശരീരമാക്കി തീർത്തു. ദാറ്റ് ഈസ് ചർച്ച്. ഒരുമിച്ച് ചേരാൻ ബുദ്ധിമുട്ടുള്ള വിവിധ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് ഒന്നാക്കി മാറ്റി, ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. പെർഫെക്റ്റഡ് ഇൻ യൂണിറ്റി എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവം, മൂന്ന് വ്യക്തികളുണ്ട് പക്ഷെ അവരൊന്ന. ഇതുപോലെ തന്നെ ആ കൂട്ടായ്മയ്ക്കകത്ത് നമ്മയും വിളിച്ചിരിക്കുക, പല ആൾക്കാരാ പക്ഷെ എന്താണ്, ഒരു ശരീരം. ഇത് ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വെളിപ്പാടാ. ലോസ്റ്റ്, നഷ്ടപ്പെട്ടു പോയി. ഒരു 25,000 ഡിനോമിനേഷൻ ഉണ്ട്, പോട്ടെ അത് വിടാം. ഈ ഒരു ഡിനോമിനേഷൻ ഒന്ന് ഒരുമിച്ച് തന്നാ മതിയായിരുന്നു. ഇനി അതും കൂടെ വിട്, ഒരു ഡിനോമിനേഷനും പോട്ടെ, ഒരു ചർച്ച് ഒന്ന് ഒരുമിച്ച് തന്നാ മതിയായിരുന്നു. ഇത് ഒരു ചർച്ചൊന്നല്ല, ഒരു ഡിനോമിനേഷൻ ഒന്നല്ല, ഒരു 45,000 ഡിനോമിനേഷനുകൾ പലതുണ്ട്, അതും ഒന്നല്ല. ഇതാണ് സിറ്റുവേഷൻ. നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി റീസൺസ് വരുന്നത്, ബ്രദറെ അങ്ങനെയാണ് ആ ഉപദേശം, അങ്ങനെയാണ് ഈ ഉപദേശം, ഇതൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞത്. ഇനി ഡിനോമിനേഷന് അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് വിടും, ഇവിടുത്തെ കാര്യം ചിന്തിച്ചാൽ മതി. നമുക്കിവിടേക്കൊന്ന് വരാം. കർത്താവ് തന്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച തന്റെ സഭയിലൂടെ. എന്താ ഈ മഹത്വം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, എന്താ ഈ മഹത്വം വെളിപ്പെടുത്തുക? നമ്മൾ വിചാരിക്കുന്ന വലിയ വെട്ടമൊക്കെ അടിക്കുന്ന, അല്ലല്ല, വെട്ടം അടിക്കുന്നതല്ല ഈ മഹത്വം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞ. തന്റെ മക്കളുടെ സ്നേഹവും ഐക്യതയും കാണുമ്പോൾ ലോകം വിശ്വസിക്കും, യേശുവിനെ പിതാവ് അയച്ചു, അവർ ഒന്നാ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സത്യമാണ്. ഇന്നത് മിസ്സായിരിക്കുക, നാം അതിലേക്ക് ഒന്ന് മടങ്ങി വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. That they may all be one. അവർ ഒന്നായിരിക്കേണ്ടതിന്. വായിച്ചു എഫേസ്യ ലേഖനം. അതിന്റെ 4:4 നാലും അഞ്ചും ആറും വാക്യങ്ങൾ, Ephesians 4:4-6.
നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ, ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ.
There is one body, one spirit, one hope, one Lord, one faith, one baptism, one God and Father of all. എല്ലാം ഒന്ന് എഴുതി വച്ചിരിക്കുന്നേ. നമുക്ക് ഒറ്റ കർത്താവേ ഉള്ളെന്നേ, നമുക്ക് ഒരു പിതാവേ ഉള്ളൂ, ഒരു ശരീരമേ ഉള്ളൂ, ഒരു ബാപ്റ്റിസമേ ഉള്ളൂ, ഒരു വിശ്വാസമേ ഉള്ളൂ. ഒന്നാ. അപ്പൊ ദൈവസഭ ഈ ഒരു ഐക്യമത്യത്തിൽ, തൊട്ടുമുകളിലത്തെ വാക്യം നിങ്ങൾ വായിച്ചോണം, അതിന്റെ 3 ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുകയും, ഡിലിജന്റ് ടു പ്രിസേർവ് ദ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് ഇൻ ദ ബോണ്ട് ഓഫ് പീസ്. എന്നിട്ട് പറഞ്ഞു ദേർ ഈസ് വൺ ബോഡി. അപ്പോൾ ദൈവസഭ ഒന്നായിരിക്കുക എന്നുള്ള ദൈവത്തിന്റെ ഡിസൈൻ, ദൈവത്തിന്റെ പ്ലാൻ. ഫർദർ വീണ്ടും ഞാൻ കാണിച്ചിരുന്നു ചില വാക്യങ്ങൾ കൂടെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടുന്ന. രണ്ടാമത്തെ എഫ് എസ് ലേഖനം അതിന്റെ രണ്ടാമധ്യായം 14-ാം വാക്യം.
അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത്, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും.
ആ വാക്യം ശ്രദ്ധിച്ചേ, ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിക്കുവാൻ, വൺ ന്യൂ മാൻ. ശ്രദ്ധിച്ചു ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വൺ ന്യൂ മാൻ. ന്യൂ മാൻ എന്നുള്ള വാക്ക് നമ്മൾ ന്യൂ മാൻ കോളേജിൽ നിന്ന് കേട്ടിട്ടുണ്ടല്ലേ. ആ ഇതായി സംഭവം, ഇവിടെ നിന്ന് പോയതായി ന്യൂ മാൻ. എന്താ ഈ ന്യൂ മാൻ? ഒരു പുതിയ മനുഷ്യൻ. ഈ പുതിയ മനുഷ്യനാണ് സഭ. എന്താ പുതിയ മനുഷ്യൻ എന്ന് പറയാൻ കാര്യം? സഭ മൊത്തമായിട്ട് ദൈവം കാണുന്ന ഒരു പുതിയ മനുഷ്യനായിട്ട് എന്താ കാര്യം? വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞിട്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഏതാ ഇരുപക്ഷം? ഏതൊക്കെയാ? അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വേർതിരിവായിരുന്നു യഹൂദനും യവനനും, ജ്യൂ ആൻഡ് ദി ജെന്റൈൽ. ഒരു ബന്ധവുമില്ല, കണ്ടാ മിണ്ടാൻ വലിയ ബുദ്ധിമുട്ടാ. പക്ഷെ കർത്താവ് തന്റെ ക്രൂശുമരണത്തിലൂടെ വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞെന്ന് എഴുതി വെച്ചിരിക്കുന്നേ. ക്രൂശിൽ കർത്താവ് ചെയ്ത പ്രവൃത്തി എന്നറിയാമോ? ക്രൂശിലെ പ്രവൃത്തിയിലൂടെയാണ് സഭ പുറത്തു വന്നത്. കർത്താവിന്റെ ക്രൂശുമരണം മുഖാന്തരമാണ് സഭ പുറത്തു വന്നത്. എന്താ സഭയുടെ പ്രത്യേകത? എന്താ? അതൊരു പുതിയ മനുഷ്യനാ. എന്താ പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, യഹൂദനും യവനനും ഒരുമിച്ച് ഒരു ശരീരത്തിന്റെ അവയവങ്ങളായി ജീവിക്കുക. ഇവിടെ നമ്മുടെ കാസ്റ്റ് സിസ്റ്റം ഒക്കെ ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നല്ലേ. കാസ്റ്റ് സിസ്റ്റം ഒത്തിരി കാസ്റ്റുകളൊക്കെ ഉള്ള സിസ്റ്റമാ. ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, ഈ ഓരോ ജാതിയിൽ തന്നെ ജാതി. ഞാൻ ഓർത്തി ട്രൈബൽസിനിടയിൽ ഇതല്ലെന്ന് ഓർത്തെ. ട്രൈബൽസിനിടയിൽ ചിലപ്പം അവരുടെയും ജാതിയാണ്. ട്രൈബൽസിൽ തന്നെ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയുണ്ട്. കുറിച്യർ ഏറ്റവും ഉയർന്ന ജാതിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ബാക്കി അടിയാർ അതൊക്കെ താഴ്ന്ന ജാതിയാണെന്ന് കുറിച്യർ പറയുന്നു. അവർ പറഞ്ഞ കേട്ടോ. അപ്പം ട്രൈബൽസ് എന്ന് പറഞ്ഞ ആൾക്കാർ, മറ്റുള്ളവർ നാട്ടുകാർ ട്രൈബൽസ് ചെറിയ ജാതിയാന്ന് ചിന്തിക്കുമ്പോൾ, ട്രൈബൽസിനിടെ തന്നെ അവർ വെറുതെ ജാതിയും ചെറിയ ജാതിയും നിൽക്കുക. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇവിടെ മാത്രമല്ല ലോകത്തിന്റെ എല്ലായിടത്തുമുള്ള ഒരു കാര്യമാണ് വേർതിരിവ്. വേർതിരിവ് ഭാഷയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിലൊക്കെ ഒത്തിരി വേർതിരിവുണ്ട്. പക്ഷേ കർത്താവ് തന്റെ സഭയെ സ്ഥാപിച്ചത് ഈ വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എല്ലാ വേർതിരിവും മാറിയിട്ട് ഒരു സഭ, ഒരൊറ്റ ശരീരം, വിവിധ അവയവങ്ങളായി ജീവിക്കാൻ വേണ്ടിയിട്ടാ. ഇതൊരു വെളിപ്പാടായിട്ട് നമ്മൾ അകത്തേക്ക് നിന്ന് കാരണം, വൺ ന്യൂ മാൻ, ഒരു പുതിയ മനുഷ്യൻ. ഇനി അത് മാത്രമല്ല, അങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്താണ്? ആത്മാവിന്റെ ഐക്യതയിൽ ജീവിക്കാൻ, യൂണിറ്റി ഇൻ ദ സ്പിരിറ്റ്. ഇത് കാണുമ്പോൾ, ഈ പരസ്പരമുള്ള യൂണിറ്റി കാണുമ്പോൾ ലോകം യേശുവിനെ വിശ്വസിക്കുമെന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. ലോകം ഇതിലൂടെ അറിയണമെന്ന് കർത്താവ് ആഗ്രഹിച്ചേ. ഇതിലൂടെ അറിയണം. പക്ഷെ നിങ്ങൾക്കറിയാം, ഇറ്റ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് തിങ് രണ്ടുപേരും ഒന്നാകുക എന്ന് പറഞ്ഞാൽ, അത് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുടുംബത്തിൽ ഒന്നാകലും വലിയ ബുദ്ധിമുട്ടാണ്. ചിലയിടത്ത് അമ്മയും മക്കളൊരു വശം, അപ്പൻ വേറൊരു വശം. ആ വേറെ ഘട്ടത്ത് നേരെ തിരിച്ച, മക്കളെല്ലാം ഒരു ഘട്ട്, അപ്പനും അമ്മയും വേറെ. ഞാൻ പറഞ്ഞൊരു കുടുംബത്തിൽ തന്നെ 25 ഗ്രൂപ്പായിട്ട് നിൽക്കുക, ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ചിന്തിച്ചോണം. ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ നോക്കുമ്പോ പല ഗ്രൂപ്പാ. പിന്നെ എങ്ങനെ സാധിക്കൂ ഇത്? എങ്ങനെ ഒന്നാകാൻ പറ്റുന്നേ? ഒന്നാകാൻ പറ്റുമോ? ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എന്തെന്നറിയാമോ? അതിനാ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നേ. പരിശുദ്ധാത്മാവിലല്ലാതെ ഈ ഒന്നാകൽ സാധ്യമല്ലെന്ന്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ഒരാളുടെ ജീവിതത്തിൽ ആത്മാവ് വന്നു കഴിയുമ്പോൾ അയാളുടെ ഉള്ളിൽ എന്താണെന്നറിയാമോ? കാര്യങ്ങൾ വ്യത്യാസപ്പെടാൻ ആരംഭിക്കുക. ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ആത്മാവ്, അതിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് അവന്റെ ചിന്താധാര മാറുക, അവന്റെ ചിന്താധാര വ്യത്യാസപ്പെടുത്താൻ തുടങ്ങുക. പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ ആദ്യം മാറുന്ന ഡിഫറൻസസ് ആ മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് ആത്മാവിലുള്ള ജീവിതം. ഞാൻ എന്നെ കഴിഞ്ഞ സോങ്കോൾ ക്യാമ്പിൽ പോയപ്പോഴത്തേന് തമിഴ്നാട്ടിൽ നിന്ന് രണ്ടു മൂന്ന് സഹോദരന്മാർ വന്നു. ഞങ്ങളിവിടെ താമസിച്ചത്, ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചത്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്തറിയാമോ? ഇടയ്ക്കൊക്കെ ഓരോ ഇന്റർവ്യൂ ഒക്കെ വരുമ്പോഴത്തേന് അവർ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വന്നൊന്നുമല്ല, ക്യാമ്പ് കാണാനായിട്ടും എന്താ സംഭവം നടക്കുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്ന അവർ വിശ്വാസികളായ സഹോദരന്മാരാ. പക്ഷെ ഈ ക്യാമ്പിന്റെ ഓരോ ബ്രേക്കിന്റെ ഇടയ്ക്കും ഞാൻ നോക്കി, ഇവര് മൂന്നുപേരും കൂടി ഇങ്ങനെ ആത്മീയകാര്യങ്ങൾ സംസാരിക്കുക. എനിക്ക് അത്ഭുതം തോന്നി. ഞങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ എവിടെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പം ഇവരൊരുമിച്ച് കൂടിയിരുന്ന് ആത്മീയകാര്യങ്ങൾ സംസാരിക്കുന്നു. എനിക്കൊരു അതിശയമായിട്ട് തോന്നി കേട്ടോ. അവിടെ ഞാൻ ആഗ്രഹിച്ചു, കർത്താവേ, കെയാർപുരം ചർച്ച് ഇതുപോലെ ഒന്നായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ ഒന്നായി കാണാൻ ഒരു ഇച്ചിരി സമയം കിട്ടുമ്പോൾ ഒന്നൊരുമിച്ച് കൂടി അത് ഉണ്ടാക്കുന്നല്ല കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാം എന്നാ ഇനി മുതൽ നാളെ മുതൽ ആത്മകാര്യം പറഞ്ഞേക്കാം എന്ന് കരുതിയൊന്നും ആർക്കും പറയാൻ പറ്റുമൊന്നുമില്ല. എങ്ങനെയെന്നറിയാമോ? ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നേ. ആത്മാവിലുള്ള ഒരു ജീവിതത്തിലാ ഇത് സംഭവിക്കുന്നേ. ഒരാൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ചിന്തകൾ ഒരാളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, വളരെ പെട്ടെന്ന് വേറൊരു സഹോദരനുമായിട്ട് ആ വ്യക്തിക്ക് ആത്മീയ കാര്യങ്ങളല്ല, ആത്മീയം മാത്രമല്ല ഉദ്ദേശിച്ചു, തുറന്ന് ഹൃദയം തുറന്ന് സംസാരിക്കാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ഞാൻ പറഞ്ഞു, എന്താ പരിശുദ്ധാത്മാവിൽ മാത്രം കഴിയുന്ന അത്ഭുതമായത്, പരിശുദ്ധാത്മാവിന് മാത്രം. അപ്പോൾ ആത്മാവിൽ ജീവിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് മറ്റൊരു സഹോദരനുമായിട്ട് ഒന്നായി ചേരാൻ കഴിയും. കാരണം എന്താണെന്നറിയാമോ? എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അതേ പരിശുദ്ധാത്മാവാണ് ആ സഹോദരനും വ്യാപരിക്കുന്നേ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നാ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് വർഷം കൂടി ഒരു സഹോദരനെ കണ്ടു. നാല് വർഷം കൂടി യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലായിരുന്നു. ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഇമെയിലും ഇല്ല, മെസ്സേജ് അയച്ചിട്ടില്ല, ഫോണും അയച്ചിട്ടില്ല. നാല് വർഷം കൂടി കാണുന്ന കണ്ടു. കണ്ടു കഴിഞ്ഞ് വിത്തിൻ ഞങ്ങള് ഒരു സെക്കൻഡ് പോലും എടുത്തില്ല, ഞങ്ങൾ ഇരുന്നൊരു നാല് മണിക്കൂർ സംസാരിച്ചു. നാല് മണിക്കൂർ സംസാരിച്ചു, ആത്മീയകാര്യങ്ങൾ സംസാരിച്ചു, പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ലാസ്റ്റ് എല്ലാം ഇറങ്ങാൻ നേരം ഞങ്ങൾ പറയുകയും ചെയ്തു, ബ്രദറെ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ നാല് വർഷമായി. വേറൊരു രാജ്യത്ത്, വേറൊരു സ്ഥലത്ത്, ഒരു ബന്ധവുമില്ല. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ, പണ്ടുണ്ടായിരുന്ന ബന്ധമൊക്കെ ഉള്ളൂ, പണ്ടുണ്ടായിരുന്ന ബന്ധമേ ഉള്ളൂ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ മൂന്നാല് മണിക്കൂർ പോയത് അറിഞ്ഞില്ല. കുടുംബകാര്യം പറഞ്ഞു, ആത്മീയകാര്യം പറഞ്ഞു, ഒത്തിരി കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞത് ദാറ്റ് ഈസ് യൂണിറ്റ് ഇൻ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് മറ്റൊരു സഹോദരനുമായിട്ട് നമുക്ക് ഒന്നാകാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളങ്ങ് പൊക്കോളും ഈ സംഭവം. ഇല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഭാരപ്പെടുക. ഇങ്ങനെ നമ്മൾ ഈ വണ്ടി എന്നാ ഈ വണ്ടി വലിക്കുന്ന പോലെയാണ്. ബ്രദറെ ക്ഷേമമായിരിക്കുന്നല്ലോ അല്ലേ? ആ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയിരുന്നു. പിന്നെ ചോദിക്കുന്ന ആ പടം ചോദിക്കാം, മഴയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ചോദിക്കുന്നത് ഇപ്പൊ ഭയങ്കര വെയിലല്ലേ ബാംഗ്ലൂരില്. ആ പട എന്തൊരു പാടെന്നറിയാം, ഒന്ന് കണക്ട് ചെയ്ത് തരാം. പിന്നെ ഈ മഴയും വെയിലും ഇതുമെല്ലാം കണ്ടും ഇതുമെല്ലാം അവിടെ പറഞ്ഞു വരുമ്പോഴത്തേന് വലിയ ബുദ്ധിമുട്ടുണ്ട്. അങ്ങോട്ട് നീങ്ങുന്നില്ല വണ്ടി. കാരണം എന്നറിയാമോ? എവിടെയോ ആത്മാവിലുള്ള ജീവിതം മിസ്സിംഗ് ആയി കിടക്കുക. പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിന്റെ പ്രത്യേകത വളരെ പെട്ടെന്ന് മറ്റൊരു സഹോദരനുമായിട്ട് എനിക്ക് ഒന്നാകാനായിട്ട് കഴിയും. കാരണം എന്നിൽ വ്യാപരിക്കുന്ന അതേ ആത്മാവ് ആ സഹോദരനും അല്ലെങ്കിൽ സഹോദരിയിലും എന്ത് ചെയ്യുന്നു? വ്യാപരിക്കുന്നു. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ യൂണിറ്റി. ഇതുണ്ടാക്കുന്നതല്ല, പിന്നെന്താണത്? ഇതുണ്ടാകുന്നതാ. ഇതുണ്ടാകുന്ന ഇതാണ് ആത്മാവിന്റെ പ്രവർത്തനം. അങ്ങനെ ഒന്നാക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. സ്വരങ്ങളെ, ഞാൻ എന്റെ ടോപ്പിക്ക് ഞാൻ കുറെ നാളായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അതെന്നറിയാമോ? പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, അതാ എന്റെ ടോപ്പിക്. ലൈഫ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, ലൈഫ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിനുള്ള ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ മറ്റൊരു സഹോദരനുമായിട്ട് എനിക്ക് ഒരു ഡിഫറൻസും ഇല്ലാതെ, കുറച്ചും കൂടെ പറയാം, വലിപ്പച്ചെറുപ്പം ഇല്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റും. ബാക്കി എല്ലായിടത്തും സംസാരിക്കുമ്പോൾ വലിപ്പച്ചെറുപ്പമുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഓഫീസിൽ നിങ്ങൾ നിങ്ങളെ കലിച്ചിര ഡിഗ്രി കൂടിയ ഒരാൾ, അല്ലെങ്കിൽ ഒരു ബോസ്, ബോസിനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ബോസ് ബോസായിട്ടും മറ്റൊരു നിങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ആത്മാവിൽ സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫ്രീ ആയിട്ട് വലിപ്പച്ചെറുപ്പം ഇല്ലാതെ സംസാരിക്കാനായിട്ട് പറ്റും. എനിക്ക് വലുതാണെന്ന് തോന്നത്തില്ല, അവർക്ക് ചെറുതാണെന്ന് തോന്നത്തില്ല. കാരണം അതാ ആത്മാവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകത. ആത്മാവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകത വലിപ്പച്ചെറുപ്പം ഇല്ലാതെ. കാരണം നമുക്കൊറ്റ കർത്താവേ ഉള്ളൂ, നമുക്കൊരൊറ്റ പിതാവേ ഉള്ളൂ. പ്ലീസ് ദ ലോർഡ്, നാം എല്ലാവരും അവിടുത്തെ മക്കളായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും, ജീവിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ദൈവമക്കളുടെ ഐക്യത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഐക്യത രണ്ട്, നമ്മളൊരു കാര്യം കൂടി, ഇതിന്റെ പ്രതൊരു കാര്യം കൂടെ തിരിച്ചറിയണമെന്ന് അറിയാമോ? നമ്മൊക്കെ മനുഷ്യരാണെന്നുള്ളൊരു സത്യമാണ്. അതുകൊണ്ട് എന്തിനുള്ള സാധ്യതയുണ്ട് പറ, എന്തിനുള്ള സാധ്യതയുണ്ട്? നാം ആരും പെർഫെക്റ്റ് ആയിട്ടില്ല, ഇതുവരെയും പെർഫെക്ഷനിലേക്ക് പൊക്കോണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്തിനുള്ള സാധ്യതയുണ്ട്? കേട്ടില്ല, നമ്മുടെ ജീവിതത്തിൽ ജഡത്തിന്റെ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചില സമയങ്ങളിലെങ്കിലും നമ്മൾ ജഡത്തിന്റെ കാര്യങ്ങളിൽ പോകുന്നുണ്ട്. എന്താ ജഡത്തിൽ പോകുന്നതിന്റെ പ്രത്യേകം? എന്തൊക്കെയാ ജഡത്തിൽ എന്തൊക്കെയുണ്ട്? എന്തൊക്കെയാ? അസൂയ, കോപം, പിണക്കം, പക, ഇതൊക്കെ എന്തിൻ്റെയാ? എന്തിൻ്റെ മാനിഫെസ്റ്റേഷനാ? ജഡത്തിന്റെ മാനിഫെസ്റ്റേഷനാ. അപ്പോൾ എന്റെ ഉള്ളിൽ അസൂയ വന്നാൽ, ഒരു സഹോദരൻ വലുതാകുന്ന കാണുമ്പോൾ അസൂയ വന്ന ഓർത്താൽ മതി, ഞാനിപ്പോ എന്തിലായി? ഞാൻ ജഡത്തിലാണ്. ഒരു സഹോദരനോട് പിണക്കം തോന്നിയാൽ അന്നേരം ഞാൻ ഓർത്തോളം, എന്താ കർത്താവെ ആത്മാവിൽ നിന്ന് ഒരല്പം താഴേക്ക് പോയി, എന്താണിപ്പം? ഇപ്പൊ ജഡത്തിലാ. ആത്മാവുണ്ടെന്ന് എന്റെ ഉള്ളിൽ, പക്ഷെ ആത്മാവ് ഉണ്ടെങ്കിലും ഈ ജഡത്തിൻ്റെതായ ചില കാര്യങ്ങൾ ഈൽഡ് ചെയ്യാനുള്ള സാധ്യതകൾ എന്റെ ഉള്ളിലുണ്ട്. ഇതറിയാവുന്നത് കൊണ്ടാണ് പൗലോസ് ഈ കാര്യം നേരത്തെ എഴുതി വെച്ചത്. കാരണം സഭ എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? ജഡത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും? നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത് എഫേസ്യ ലേഖനത്തിന്റെ തന്നെ അതിന്റെ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പം എന്നെ 31 മുതൽ ഒന്ന് വായിക്കാം. 4:31
എല്ലാ കയ്പും, കോപവും, ക്രോധവും, കുറ്റാരവും, ദൂഷണവും, സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ.
എല്ലാം വിട്ടു പോകട്ടെന്ന പറയുന്നത്.
നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ എന്നെയും ക്ഷമിപ്പീൻ.
ഇനി 5:1-2 കൂടെ വാക്യങ്ങൾ.
ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താൻ ദൈവത്തിന് സൗരഭവാസനയായ വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ.
ഇനി ശ്രദ്ധിക്കണം ഇങ്ങോട്ട് സൗരങ്ങളെ. ആദ്യം പറഞ്ഞു, ലെറ്റ് ഓൾ ബിറ്റർനെസ്, റാത്ത്, ആംഗർ, ക്ലാമർ, സ്ലാൻഡർ ബി പുട്ട് അവേ ഫ്രം യു എലോങ് വിത്ത് ഓൾ മാലിസ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു പോകട്ടെന്നാ പറഞ്ഞു, ഇതൊന്നും ഉണ്ടാകരുത്. എന്നിട്ട് അടുത്ത് പറയുകയാണ്, എന്താ അറിയാമോ? നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചോണേ, ഇംഗ്ലീഷ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണ്, കേട്ടോണോ? 4:32 എഫേഷ്യൻസ്, ബി കൈൻഡ് ടു വൺ അനദർ, പരസ്പരം ദയയുള്ളവരായിരിക്കീൻ. അടുത്ത വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷിൽ, ടെൻഡർ ഹാർട്ടഡ്. ഓ, എന്താ മലയാളത്തിൽ ടെൻഡർ ഹാർട്ടഡ് എന്ന അർത്ഥം എന്താ? ഓക്കെ, ഉണ്ടോ അങ്ങനെ മലയാളത്തില്? എന്താ ഏതാ? ഒരു ഇളം മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടെൻഡർ ഹാർട്ടഡ്. നിങ്ങൾക്ക് മനസ്സിലായി, പറഞ്ഞ മനസ്സിലായി, ഇവിടെ കിട്ടി. കർത്താവ് പറയാണ് എങ്ങനെയായിരിക്കണം നമ്മൾ. ഒന്ന്, ദയയുള്ളവരായിരിക്കണം മറ്റുള്ളവരോട്. രണ്ടൊരു ടെൻഡർ ഹാർട്ടഡ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് രണ്ടും ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അറിയാവോ? ഫോർഗിവിങ് ഈച്ച് അദർ. അപ്പോൾ പരസ്പരം ക്ഷമിക്കണം. ഈ ക്ഷമിക്കാൻ ആവശ്യമായ കാര്യം എഴുതി വെച്ചിരിക്കണം. എന്താണ്? ഒന്ന്, ബി കൈൻഡ് ടു വൺ അനദർ, ടെൻഡർ ഹാർട്ടഡ്. മൃദുലമായ ഒരു ഹൃദയം, ഇതാരുടെ ഹൃദയമെന്നറിയാവോ? ഇതാരുടെ ഹൃദയ? ഇത് യേശുവിന്റെ ഹൃദയമാ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയമാ. ദൈവം ഒത്തിരി ടെൻഡർ ആകട്ടോ. നമ്മൾ വിചാരിക്കും ദൈവത്തെ കുറിച്ചുള്ള പിക്ചർ എന്താ നമ്മുടെ? നിങ്ങൾ കേട്ടതും നിങ്ങൾ ചിന്തിക്കുന്നതനുസരിക്കും ദൈവത്തെ കുറിച്ച് നിങ്ങളുടെ പിക്ചർ. ദൈവം ഒത്തിരി ടെൻഡർ ആണെന്ന്. എന്താ ഈ ടെൻഡറായ ഹൃദയത്തിന്റെ പ്രത്യേകത? ഞാൻ ഒരു എക്സാമ്പിൾ, ഞാൻ ബൈബിളിൽ ഇങ്ങനെ ചിന്തിച്ചത് എന്നെ അറിയാമോ? ആ ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പം പിതാവ് ഓടി ചെല്ലുക. ഇപ്പൊ നമ്മൾ സാറിന് ചില ആൾ ചില ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അതായത് ഈ ഒരാള് വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളോട് പാപങ്ങൾ പറഞ്ഞാൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ഇല്ല എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ക്ഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില ഉപദേശങ്ങൾ അങ്ങനെയാ. ഇപ്പൊ നിങ്ങളോട് വന്ന് തെറ്റ് ചെയ്ത ആള് നിങ്ങളോട് വന്ന് ക്ഷമ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്ഷമിച്ചാ മതി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട? ക്ഷമിക്കണ്ട. പക്ഷെ ഞാൻ ദൈവത്തിന്റെ ഹൃദയം നോക്കുക അതിന്റെ അകത്ത്. ദൈവം എങ്ങനാ? എന്റെ മനസ്സിലെ ചോദ്യം അതാ, ദൈവം എങ്ങനാ? ഞാൻ യേശുവിനെ നോക്കി. യേശുവിനെ നോക്കിയപ്പോൾ തന്റെ മൂന്നര വർഷക്കാലത്തെ പരശുശ്രൂഷയുടെ അവസാനം യേശു യെരുശലേം നമ്മെ നോക്കി ഒരു കരച്ചിലുണ്ട്. ഓ ജെറൂസലം, ജെറൂസലം, അയ്യോ യെരുശലേമേ, യെരുശലേമേ, കോഴിന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ നിങ്ങളെ മറയ്ക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇതാ ഈ ടെൻഡർ ഹാർട്ട് എന്ന് പറഞ്ഞതാ. കർത്താവ് പറയാ, തന്നെ റിജക്ട് ചെയ്ത ആൾക്കാരെ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരെ റിജക്ട് ചെയ്യുന്ന യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്. അവരെ കുറിച്ചുള്ള കർത്താവിന്റെ ഹൃദയം കണ്ടോ? അവരുടെപ്പമാര് പോട്ടെന്ന്, അവരെ വിട്, അതല്ല വിഷയം. ഞാൻ കർത്താവിന്റെ ഹൃദയത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മൂന്നര വർഷം പ്രസംഗിച്ചിട്ടും വിരലെണ്ണാവുന്ന ആൾക്കാരെ യേശുവിന്റെ അടുക്കൽ വന്നുള്ളൂ, പക്ഷേ യേശുവിന്റെ ഹൃദയം മുഴു യെരുശലേമിനെയും കവർ ചെയ്യുന്ന ഹൃദയമായി. അതുകൊണ്ട് പറഞ്ഞത് യെരുശലേമേ, യെരുശലേമേ, നിങ്ങളെ മറയ്ക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സാണെന്നറിയാമോ? ഹൗ ഐ ലോങ്. ഇതാ യേശുവിന്റെ ഹൃദയം എന്ന് പറഞ്ഞോണ്ടല്ലോ. ഒരു വെള്ളച്ചാട്ടം പോലെ, ഒരു ഡാം പോലെ. എന്താ ഡാമിന്റെ പ്രത്യേകത എന്ന് അറിയാമോ? വെള്ളം ഇങ്ങനെ തള്ളി നിൽക്കുക, ഒരു ഹോളം കൊണ്ട് ഇട്ടാ മതി ഈ വെള്ളം എല്ലാം കൂടെ എന്ത് ചെയ്യും, നേരെ പുറത്തേക്ക് വരും. ഇതുപോലൊരു ഹൃദയമാ യേശുവിന്റെ ഹൃദയം. ഒന്നൊരുത്ത വന്നാ മതി ക്ഷമിക്കാൻ മനസ്സാ, വരാത്ത അവരുടെ കുഴപ്പം. പക്ഷെ കർത്താവിന്റെ ഹൃദയം നിങ്ങൾ കണ്ടോ? ക്ഷമിക്കാൻ തക്ക വിധത്തിൽ കർത്താവിന്റെ ഹൃദയം ഒരു ഡാം പോലെ നിൽക്കുക, ഹൃദയം മുഴുവൻ ദയയായിട്ട് കരുണയായിട്ട് നിൽക്കുക. ഒരുത്തം വന്നാൽ കർത്താവ് പൊട്ടി ഒഴുകി അങ്ങോട്ട് വിടും. ഇതാ ധൂർത്തപുത്രന്റെ ഉപമയിലും ഞാൻ കണ്ടത്, മുടിയൻ പുത്രന്റെ ഉപമയിലും. അവനൊന്ന് വരാൻ പിതാവ് നോക്കി നിൽക്കുക, അവൻ ആ അങ്ങേ അറ്റത്ത് വന്നൊന്ന് കണ്ടപ്പം ഇവിടെ നോടുക. ഇതാ ദൈവത്തിന്റെ ഹൃദയം. ഈ ഹൃദയം ഒന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ജീവിക്കും. അവനോട് ക്ഷമിച്ചില്ല, അതുകൊണ്ട് എന്ത് ചെയ്ത്, അവൻ അല്ല, അവനോട് ക്ഷമ ചോദിച്ചില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ക്ഷമിക്കുന്നില്ല. വെരി സിമ്പിൾ, നിങ്ങൾക്ക് പോവാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ക്ഷമിക്കാൻ തക്കവണ്ണം അവനൊന്ന് വന്നിരുന്നെങ്കിൽ, വന്നിരുന്നെങ്കിൽ, വന്നിരുന്നെങ്കിൽ ഞാൻ ആയിരം വട്ടം ക്ഷമിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഒരു ഡാം പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സ്നേഹം നിറഞ്ഞു കവിയുന്നുണ്ടോ? ആ കരുണ എങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടോ? ഇതാ കർത്താവ്, ഇതാ കർത്താവ്. ഞാൻ എന്റെ ഗ്രാൻഡ് ഫാദറിനെ ഓർക്കുന്നുണ്ട്. എന്റെ ഗ്രാൻഡ് ഫാദർ, ഞാൻ കൊച്ചായിരിക്കുമ്പോൾ എവിടെ പോകുമ്പോഴും എന്നെ എടുത്തുകൊണ്ട് പോകും. അപ്പൊ ഇതുപോലെ തന്നെ പുള്ളിക്കാരൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴത്തേന് ഈ ചിലപ്പോ എന്റെ പപ്പയും മമ്മിയും അങ്ങ് വിടത്തില്ല. അപ്പൊ പുള്ളിക്കാരൻ അതൊഴിക്കും എന്നെ കറങ്ങി കറങ്ങി നിൽക്കും. ഞാൻ പോകുന്നില്ല കേട്ടോ, ആ ഞാൻ പോകുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ എന്തറിയോ, എന്നെ ഞാൻ ചെറുപ്പമാണ്, അപ്പം എന്നെ എങ്ങനെങ്കിലും കൂട്ടത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുക. ഞാൻ പോകുന്നില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ വരും, ഞാൻ ഇങ്ങോട്ട് വരുന്നെന്ന് പറയാനായിട്ട് നിൽക്കുക. ഞാൻ ഓർത്തു, ഇതുപോലെ നമ്മോട് ക്ഷമിക്കുവാൻ വേണ്ടിയിട്ട് തള്ളി നിൽക്കുക ഒരു ഡാം പോലെ. ഡാമിൻ്റെ അകത്ത് നിങ്ങൾ വിചാരിക്കുക, ഒരു ഡാമിൻ്റെ അകത്ത് സ്നേഹവും ദയയും കരുണയും നിറഞ്ഞിരിക്കുന്ന പോലെ ദൈവം. തെളിവനാന്ന് ഞാൻ പറയാം, സുവിശേഷങ്ങൾ നോക്കിയാൽ മതി. ഒരു പേര് നാല്, ഒരു വർഷവാദക്കാരനെ ചൂന്നോട് നാലു പേര് വന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട് ആദ്യം കർത്താവ് പറഞ്ഞു, ഇവന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. അവനൊന്നും ഏറ്റു പറഞ്ഞു ഇല്ല, ഒന്നുമില്ല. പറയണം, ഏറ്റു പറയണം, അതിനൊക്കെ ഞാൻ വരാം. എന്ന് പറഞ്ഞാൽ കർത്താവ് വന്നത് ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ്. He came for that purpose. ഈ ഭൂമിയിലേക്ക് വന്നത് ക്ഷമിക്കാനാ. ഒരു പാപിനിയായ സ്ത്രീയെ പിടിച്ചോണ്ട് വന്നു, കോട്ട് റെഡ് ഹാൻഡഡ് ഓൺ ദ സ്പോട്ട് പിടിച്ചതാ. പക്ഷെ കർത്താവോട് പറഞ്ഞു, കേട്ടോ സ്ത്രീ, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ, ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, പോകാ, ഇനി പാപം ചെയ്യരുത്. എത്ര പെട്ടെന്ന് കർത്താവ് ക്ഷമിക്കുന്നേ. കർത്താവ് ആദ്യത്തെ കർത്താവ് തരുന്ന ഗിഫ്റ്റ് അതാ, ഗിഫ്റ്റ് ഓഫ് ഫോർഗിവ്നെസ്, ക്ഷമിക്കുന്ന കർത്താവ്. ഇനി അതറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു സ്ത്രീ യേശുവിന്റെ അടുക്ക് വരുന്നുണ്ടല്ലേ. ശിമോന്റെ ഭവനത്തിൽ യേശുവിനെ വിരുന്നിന് വിളിച്ചപ്പോൾ ഒരു സ്ത്രീ യേശുവിന്റെ കാൽച്ചുവട്ടിൽ അവൾ വന്നിരുന്ന് കരയുക. എന്താ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ട് അവൾ വന്നേ? കാരണം എന്തറിയാമോ? കർത്താവിന്റെ അതുവരെയുള്ള ശുശ്രൂഷ കണ്ടപ്പോ മനസ്സിലായി അവൾക്ക്, ഈ കർത്താവിന്റെ അടുക്കൽ വന്നാൽ ക്ഷമയുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും, യേശുവിനെ കുറിച്ചുള്ളൊരു അന്നത്തെ ഖ്യാതി എന്തായിരിക്കും അവിടെ? അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് എല്ലാവരും എങ്ങനെ അറിഞ്ഞത്? യേശുവിന്റെ അടുക്കൽ വന്നാൽ ക്ഷമ കിട്ടും. കേട്ടോ, നമ്മൾ പറഞ്ഞില്ല ഇന്നത്തെ എന്നാ രോഗശാന്തി, ആ അവിടെ പോയാ സൗഖ്യമാകും കേട്ടോ എന്ന് പറഞ്ഞ പോലെ, യേശുവിന്റെ അടുക്കൽ വന്നാൽ ജനത്തിനൊരു കാര്യം മനസ്സിലായി, അവിടുന്ന് ക്ഷമിക്കുന്ന കർത്താവാ. എത്ര വലിയ പാപമായിക്കൊള്ളട്ടെ, അവിടെ നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ആയിരുന്നാലും ഞാനതിനെ പഞ്ഞി പോലെ ആക്കും. ഇതാ കർത്താവ്, എത്ര കടിഞ്ചുവപ്പാണെങ്കിലും യേശുവിന്റെ അടുക്കിലൂടെ ഒന്ന് വന്നാൽ അത് പിന്നെ എങ്ങനെയാ പോകുന്നേ? പിന്നെ അത് പഞ്ഞി പോലെ ആക്കുക. ദാറ്റ് ഈസ് ജീസസ്, ക്ഷമയുടെ സാഗരമാ. എന്നിട്ട് നമ്മളോട് പറയുക, ആ വാക്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ എഫേസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ ആ വാക്യം വായിച്ചു നോക്കി, അതിന്റെ 32-ാം വാക്യം. എഫേഷ്യൻസ്,
നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യനും ക്ഷമിപ്പീൻ.
ശ്രദ്ധിച്ചേ, ഈ കർത്താവിനെ കണ്ടിട്ട് വേണം എങ്ങനെ ക്ഷമിക്കാൻ? അന്യോന്യം ക്ഷമിക്കാൻ. ഇത് കണ്ടില്ലെങ്കിൽ നമ്മുടെ ക്ഷമ കണ്ടീഷണൽ ക്ഷമയായിരിക്കും, നമ്മുടെ ക്ഷമ പകുതി ക്ഷമയായിരിക്കും, നമ്മുടെ ക്ഷമ പെട്ടെന്ന് എന്ത് ചെയ്യും? ക്ഷമിക്കും, പക്ഷെ എന്ത് ചെയ്യത്തില്ല? മറക്കാത്ത ക്ഷമയായിരിക്കും, മറക്കത്തില്ല. ഇത് കണ്ടിട്ട് വേണം ക്ഷമിക്കാൻ, അല്ല ക്ഷമിക്കാൻ പറ്റത്തില്ല. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും തമ്മിൽ ക്ഷമിപ്പീൻ. എങ്ങനെ കർത്താവ് നമ്മളോട് ക്ഷമിച്ച സൗഹൃദങ്ങളെ? ചെന്നു പറയുന്നതിന് മുമ്പ് ക്ഷമിച്ചു, പിന്നെ കർത്താവിന് നമ്മൾ വീണ്ടും പറഞ്ഞു, കർത്താവ് ഞാൻ അന്നൊരു പാപം ചെയ്ത, എടാ മോനെ ഞാനത് മറന്നു, എന്റെ പുസ്തകത്തിൽ അതില്ല, ഫിനിഷ്ഡ്. ഇതാ കർത്താവ്, ഞാനത് ഓർക്കുന്നില്ലെന്ന്. ഒരു പ്രാവശ്യം അത് ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം കൂടി ഓർക്കാൻ പോലും മനസ്സില്ല. അതുപോലെ നമ്മൾ ഓർപ്പിക്കാൻ ശ്രമിച്ച കർത്താവ് പറയും, ഏയ് മോനെ സ്റ്റോപ്പ്, നിർത്ത്, ഞാനത് ക്ഷമിച്ചതല്ലേ, ഞാനത് മറന്നില്ലേ, ഇനി അത് പറയണ്ടെന്നേ. കാരണം പറഞ്ഞാൽ എന്നറിയാമോ, നമ്മൾ നമ്മളെ ബന്ധത്തിൽ എവിടെയെങ്കിലും അതൊരു പ്രശ്നമാണ്, ഫർഗറ്റ് അബൗട്ട് ഇറ്റ്. ഇതാ ക്ഷമ. സ്വരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ക്ഷമ എവിടെ നിൽക്കുന്നേ? ലിസ്റ്റ് എടുത്ത് വേണം എഴുതിക്കൂ, എത്രയോ പേരോട് നമുക്ക് ക്ഷമിക്കാനുണ്ടെന്നറിയാമോ? കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിൽ ക്ഷമിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പുകാര് ഇവിടെ ഒരു അഡോണ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് കണ്ടിട്ടുണ്ട്, അവര് ഇന്നർ ഹീലിംഗ് നടത്തുന്നുണ്ട്. ഒരു സഹോദരൻ പറഞ്ഞു, വേറെ ഒന്നുമല്ല പറയാം, ഇന്നർ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ക്ഷമിക്കുക, ഫോർഗിവിങ് ഫോർഗിവ്നെസ് അവിടുത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു. 9 ദിവസമാണ് ഒരൊറ്റ ടോപ്പിക്കാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. എന്താണ്? 9 ദിവസം ഒറ്റ ടോപ്പിക്, ഫോർഗിവ്നെസ്, ക്ഷമിക്കാൻ എന്ന് പറഞ്ഞാണല്ലോ. ഇപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്ന പലരോട് ക്ഷമിച്ചിരിക്കുന്നെന്നാ, പക്ഷെ ചിലരെ കാണുമ്പം നമുക്കൊരു ഫ്രീഡം ഇല്ലാത്തതിന്റെ കാര്യം എന്ന് അറിയാമോ? ക്ഷമിക്കാത്തതുകൊണ്ടാണ്. ചിലരെ കാണുമ്പോൾ ഒരു ഫ്രീഡം ഇല്ലല്ലേ. ചിലരെ കാണുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നുണ്ടോ ആരെങ്കിലും കാണുമ്പോൾ? അതിന്റെ അർത്ഥമാണെന്ന് അറിയാമോ? ക്ഷമിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. ചിലരെ കാണുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് സംസാരിക്കാനായിട്ട് തോന്നുന്നില്ല, സംസാരിക്കാൻ തോന്നാത്തല്ല വിഷയം. There is something. എന്തോ ഒന്നുണ്ട് നമുക്ക് ക്ഷമിക്കാൻ. ഞാൻ ഓർത്തുകൊണ്ടിരുന്ന പലത് ക്ഷമിച്ചെന്ന് ഓർത്തുകൊണ്ടിരുന്നത് എന്റെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ബന്ധം. ഞാൻ അവരോട് ഇടപെടുമ്പോ ഫ്രീ ആയിട്ട് ഇടപെടുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് അവര് തെറ്റ് ചെയ്തു, അതെല്ലാം കഴിഞ്ഞു, ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്കറിയാമോ, ചില വർഷങ്ങൾ ഞാൻ ക്ഷമിച്ചില്ലെന്ന് മനസ്സിലായത് പിന്നെയാ. ഞാൻ അവരെ കാണുന്നുണ്ട്, വല്ലപ്പോഴും കാണും, കാണുമ്പോൾ സംസാരിക്കും, ആ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഗിഫ്റ്റുകൾ വാങ്ങിച്ചുകൊണ്ട് പോവും, സംസാരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ക്ഷമിച്ചിരുന്നില്ല. നാളുകൾ കഴിഞ്ഞപ്പോഴാ പരിശുദ്ധാത്മാവ് എനിക്ക് അക്കാര്യത്തിൽ ഒരു കൺവിക്ഷൻ തന്നേ, ഞാൻ ക്ഷമിച്ചിട്ടില്ല എന്നുള്ള കാര്യം. ഞാൻ ഓർത്ത് ക്ഷമിച്ചെന്ന ഓർത്തെ, ഞാൻ ഓർത്ത് മറന്നെന്ന ഓർത്തെ, എല്ലാം ഓക്കെ ആണെന്ന ഓർത്തെ, പക്ഷേ ഇല്ലെന്നോ. എത്ര പേരോട് നമുക്ക് ഫ്രീയുടെ കുറവുണ്ട്. തിങ്ക് അബൌട്ട് യുവർ റിലേറ്റീവ്സ്, നിങ്ങളുടെ ബന്ധുക്കളായുള്ള ആൾക്കാരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സംസാരിക്കാത്തവര് ഫോൺ പോലും ചിലരെ വിളിക്കുന്നില്ല. ചിലപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നാല് വീട്ടിൽ പോകും, അഞ്ചാമത്തെ ആ വീട്ടിൽ കയറത്തില്ല. കാരണം എന്തോ കിടക്കുക, ക്ഷമിക്കാനുള്ള ഒരു ഏരിയ അവിടെ കിടക്കുക, അതുകൊണ്ടാണ് ആ വീട്ടിൽ കയറാത്തത്. നമ്മൾ പറഞ്ഞ ഞങ്ങൾക്ക് പണ്ട് പോലെ മറ്റൊരാളുടെ ബന്ധമുള്ളു, അതൊന്നുമല്ല. നമ്മൾ ഒത്തിരി റീസൺസ് നമ്മൾ പറയുന്നുണ്ട്. സൗരങ്ങളെ ക്ഷമി, അതുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഞാൻ ബന്ധുക്കളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്ത സഭയിലേക്കുള്ള ആൾക്കാരെ കുറിച്ച് പറയാം. കം ടു ദ ചർച്ച്. നമ്മൾ ഒരാളോട് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യമായിട്ട് ഇടപെടാത്തത്? കാരണം എന്തെന്നറിയാമോ, ചില ആ സഹോദരന്റെ ചില സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആ സഹോദരിയുടെ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു എന്താ, ഇനി എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു നമ്മൾ അവോയ്ഡ് ചെയ്യാന്ന് പറയത്തില്ലേ. നിങ്ങൾ കർത്താവിലേക്ക് നോക്ക്, അവിടെ നമുക്ക് ഈ കാര്യത്തിന് പരിഹാരമുള്ളൂ. നോക്ക്, ഏത് പാപിക്കും കർത്താവിന്റെ അടുക്കിലേക്ക് വരാമായിരുന്നു. കാരണം അവർക്കറിയാം വേറെ ആരും ക്ഷമിച്ചില്ലെങ്കിലും യേശു ക്ഷമിക്കും. അതാ പ്രത്യേകത. ഇപ്പൊ നമുക്ക് ഈ ദിവസങ്ങളില് ഈ കർത്താവിനെ ഒന്ന് പിന്തുടരണം. ഏത് കർത്താവിനെ എന്ന് അറിയാമോ, ക്ഷമിക്കുന്ന കർത്താവിനെ പിന്തുടരണം. തിമോത്തിയോസ് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പെർസ്യൂ പീസ്, പെർസ്യൂ റൈച്ചസ്നെസ്, യൗവനമോഹങ്ങളെ വിട്ടോടി, നീതി, വിശ്വാസം, ഇവയെ പിന്തുടരുവി എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. അപ്പൊ ഞാൻ അതിനെ അതിനെ ഞാൻ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് എടുക്കുക. നീതിയെ പിന്തുടരുന്നതിന് പകരം ആ നീതിയുടെ കർത്താവിനെ ഒന്ന് പിന്തുടരാൻ നോക്കുക. ക്ഷമ പെർസ്യൂ ചെയ്യുന്നതിന് പകരം ക്ഷമിക്കുന്ന കർത്താവിനെ ഒന്ന് പിന്തുടരുക. ഹോളിനെസ് പിന്തുടരുന്നതിന് പകരം ഹോളി ആയിട്ടുള്ള കർത്താവിനെ ഒന്ന് പിന്തുടരുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് ഹോളിനെസ് വരും. ക്ഷമിക്കുന്ന കർത്താവിനെ ഒന്ന് പിന്തുടർന്നാൽ ആ ക്ഷമ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. സ്നേഹിക്കുന്ന കർത്താവിനെ ഒന്ന് പിന്തുടർന്നാൽ ആ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകിയിറങ്ങും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ പറയണം, കർത്താവേ എനിക്ക് നിന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കർത്താവേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പ്രാർത്ഥിക്കുന്നതായിട്ട് കുളിര് പോയിട്ട് പോയി. ഞാൻ വീട്ടിൽ ചെന്ന ഒരു പ്രായമായ ഒരു സഹോദരനാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇച്ചിരി സമയം സംസാരിച്ചു. പുള്ളി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ പുള്ളി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ലോർഡ് ഐ വാണ്ട് എൻജോയ് യു ലോർഡ്, ഐ വാണ്ട് ടു നോ യു ലോർഡ്, ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് യു ലോർഡ്, ഐ വാണ്ട് ടു വാക്ക് വിത്ത് യു ലോർഡ്. കർത്താവിനെ അങ്ങ് അങ്ങ് പറഞ്ഞിട്ട് ഐ വാണ്ട് ടു ഫീസ്റ്റ് വിത്ത് യു ലോർഡ്. ഓ, കുറച്ച് നേരം ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന കേട്ടോ ഞാൻ ഞെട്ടിപ്പോയി. എന്റെ ജീവിതം ഞാൻ അങ്ങനെ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. സ്വരങ്ങൾ, നമുക്ക് ഈ കർത്താവിനെ ഒന്ന് എൻജോയ് ചെയ്യണം, കർത്താവിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം, കർത്താവിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എങ്ങനെ എൻജോയ് ചെയ്യുന്നേ, എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നേ? ഓരോ മേഖലകളിലും കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യാം. എങ്ങനെയാണെന്നറിയാമോ, കർത്താവിന്റെ ഓരോ ക്യാരക്ടറും കാണുമ്പോൾ നമുക്കതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. കർത്താവിനെ, ക്ഷമിക്കുന്ന കർത്താവിനെ നമുക്കൊന്ന് പറയാം, കർത്താവിനെ ക്ഷമിക്കുന്ന കർത്താവിനെ എനിക്ക് അധികമായിട്ടൊന്ന് എൻജോയ് ചെയ്യട്ടെ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നറിയാമോ, ഈ ക്ഷമ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. പിന്നെ നമുക്ക് ഈസിയാണ് ക്ഷമിക്കാനായിട്ട്. ക്ഷമിക്കുന്ന കർത്താവിന്റെ ഒരു വെളിപ്പാടകത്ത് കയറിയാൽ ക്ഷമിക്കാൻ ഭയങ്കര എളുപ്പമാണ്. സ്നേഹിക്കുന്ന കർത്താവിന്റെ വെളിപ്പാടകത്ത് കയറിയാൽ സ്നേഹിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക, വേണ്ടെന്നേ, സ്നേഹിക്കുന്ന കർത്താവിനെ കാണുന്ന തുടക്കം. നിങ്ങൾക്കല്ലാതെ സ്നേഹിക്കാൻ പറ്റത്തില്ല. സ്നേഹിക്കുന്ന കർത്താവിന്റെ വെളിപ്പാടകത്ത് കയറിയാൽ ആ കർത്താവിനൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ, എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. സ്നേഹം ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകും. ഇനി ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവിനെ കുറിച്ച് പറയുകയാണെ, ഈ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദയ, നിങ്ങൾ തമ്മിൽ ദയയുള്ളവരായിരിക്കണം. അല്ല, എങ്ങനെ എഴുതിക്കുന്നത്? ബി കൈൻഡ് ടു വൺ അനദർ. ദയയുള്ള കർത്താവിനെ കണ്ടായിരുന്നോ? ഞാൻ നോക്കുമ്പോ കർത്താവ് ജനക്കൂട്ടത്തെ കണ്ടു മനസ്സലിഞ്ഞ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇടയില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചിതറിയവരുമായി കണ്ടിട്ട് അവൻ മനസ്സലിഞ്ഞ് പലതും അവരെ ഉപദേശിച്ചു തുടങ്ങി. കർത്താവ് ജനക്കൂട്ടത്തെ കണ്ടോ? നമ്മൾ കണ്ട പോലെയല്ല. നമ്മൾ പറഞ്ഞ ആ ഇവനൊക്കെ ചുമ്മാ രോഗശാന്തി കിട്ടാൻ, അനുഗ്രഹം കിട്ടാൻ, വിടുതൽ കിട്ടാൻ വേണ്ടി നടക്കുക. കർത്താവ് അങ്ങനെ അല്ല കണ്ടേ. ഞാൻ ചോദിക്കട്ടെ, ഒരു 10,000 പേര് ഒരു മീറ്റിംഗിൽ ഒരുമിച്ച് കൂടി, നമ്മളിപ്പോ എന്നാ പറയും? നമ്മൾ ഈ ചെറിയ ഗ്രൂപ്പിന്റെ ആൾക്കാരാണല്ലോ. നമ്മൾ പറഞ്ഞു ഈവനൊന്നും പണിയില്ലാതെ അവൻ രോഗശാന്തി കിട്ടാൻ വേണ്ടി വന്നതാ, അവൻ കാര്യം നടക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലെന്ന്, കർത്താവ് അങ്ങനെ അല്ല കണ്ടേ. കർത്താവ് വരെ കണ്ടത് ചിതറിയവരായിട്ട്, ഹരാസ്ഡ്. ദേ വേർ ഹരാസ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഹരാസ്ഡ് ബൈ ഹും? ഹരാസ്ഡ് ബൈ ഈവിൾ. പിശാചിനാൽ ബാധിക്കപ്പെട്ടവരായിട്ട് അവരെ കർത്താവ് കണ്ടു. പിശാജ് അടിമകളാക്കി വെച്ചിരിക്കുന്ന അവരെ കർത്താവ് കണ്ടു. എന്നിട്ട് അവരെ അവരെ കുറിച്ച് മനസ്സലിഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. ഓ, എന്തൊരു കർത്താവ് അത്! ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരാളെ കാണുമ്പോ എന്താ തോന്നേ? രണ്ട് കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്നു, എന്നിട്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. കർത്താവ് അവനെ കണ്ട് മനസ്സലിഞ്ഞു. നോക്കുക സ്വരങ്ങളെ, സീ ദ ലോർഡ്. ഒരുവന്റെ അവസ്ഥ കണ്ടിട്ട് മനസ്സലിയണമെങ്കിൽ നമുക്ക് വേണ്ടത് ഈ കർത്താവിന്റെ ഹൃദയം, ടെൻഡർ ഹാർട്ടഡ്. ഇത് പരിശുദ്ധാത്മാവിന് മാത്രം നമ്മൾ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാട്ടോ. നമ്മുടെ ഹാർട്ട് ഇച്ചിരി മാറി എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും എവിടെയൊക്കെയോ ഇച്ചിരി കഠിനം, അവിടെ ഇവിടെയൊക്കെ നോക്കിയാൽ, പ്രസ് ചെയ്ത് നോക്കിയാൽ ഇച്ചിരി കാഠിന്യം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പുതിയ മാംസളമായ ഹൃദയമൊക്കെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും എവിടെയൊക്കെ ഒരു ചെറിയ കാഠിന്യം കിടപ്പുണ്ട്. ചിലരോടൊക്കെ നമ്മൾ ഭയങ്കര ടെൻഡർ ഹാർട്ടഡ് ആകട്ടോ. നമുക്ക് ടെൻഡർ ഹാർട്ടഡ്നെസ് ഒക്കെ ഉണ്ട്. ആരോടെന്ന് അറിയാമോ? കുഞ്ഞു പിള്ളേരോട് ഭയങ്കര ടെൻഡർ ഹാർട്ടഡ് ആ അല്ലേ. ഒരു 1 വയസ്സുള്ള ഒരു കൊച്ചിനെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഡർ ഹാർട്ടഡാ, ഓ മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും. പക്ഷേ 30 വയസ്സുള്ള ഭാര്യയെ കാണുമ്പോ ടെൻഡർ ഹാർട്ടഡ് എല്ലാം പോയി. അവക്കേ പണി ചെയ്യാൻ മടി അവക്ക്. അവിടെ ടെൻഡർ ഹാർട്ടഡ്നെസ് ഒക്കെ പോയി. പക്ഷെ ടെൻഡർ ഹാർട്ടഡ് ഈ കുഞ്ഞു പിള്ളേരെ കാണുമ്പോൾ മാത്രം ഉണ്ടാകുന്ന കാര്യമല്ല, അത് കർത്താവിന്റെ ഹൃദയമാത്. അത് ആരെ കണ്ടാലും തോന്നും കർത്താവിന്. അതൊരു കുടുംബാവി മുന്നിൽ വന്ന് നിന്നാലും ശരി, കർത്താവിന് ആ ടെൻഡർ ഹാർട്ടഡ്നെസ് ഉണ്ട്. അങ്ങനെ കർത്താവിനോട് സംസാരിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കി. 5:2 എടുത്തു, എന്നിട്ട് നമുക്ക് ഒന്നിലേക്ക് വരാം. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. സ്നേഹത്തിൽ നടക്കുന്ന എങ്ങനെയാണെന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുക. വോക്ക് ഇൻ ലവ്. എങ്ങനെ സ്നേഹത്തിൽ നടക്കണ്ടേ? കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, എന്ത് ചെയ്യണം? സ്നേഹത്തിൽ നടക്കണം. സാറെ, സ്നേഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അറിയാമോ കാര്യം? സ്നേഹിക്കാൻ എളുപ്പം. ആരെ സ്നേഹിക്കാൻ എളുപ്പമെന്ന് അറിയാമോ? നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മളോട് എതിര് നിൽക്കുന്നവരെ, നമ്മളോട് എതിര് പറയുന്നവരെ ഇത് സ്നേഹിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താ? റോമൻസ് 5:5 എടുക്കണ്ട, ബാക്കി നിങ്ങൾക്ക് അറിയാം. ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. വീണ്ടും ജനിക്കുമ്പോൾ തന്നെ ഈ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നു. അതുകൊണ്ടാണ് വീണ്ടും ജനിച്ച എല്ലാവരോടും ഭയങ്കര സ്നേഹമല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആത്മാവിൽ ജീവിക്കാഞ്ഞത് കൊണ്ട് തന്നെ അറിയാമോ, പിന്നെ അവിടെ ഇവിടേക്ക് ഇച്ചിരി കഠിനമായി പോയത്, അതാണ് നമ്മുടെ പ്രശ്നം അല്ലേ. അല്ലെ, വീണ്ടും ജനിച്ച ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഓർക്കുന്നവര് ചിലരുടെ ഒരു പ്രോസസ് ആയിരിക്കും, ചിലരുടെ ദിവസം സ്പെസിഫിക് ദിവസമായിരിക്കും. പക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എല്ലാവരോടും സ്നേഹം തോന്നിയ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? എപ്പോഴായിരുന്നു? ഉണ്ടായിട്ടില്ലേ? എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരുന്നു ആ ദിവസം. ഈ സ്നേഹം അകത്ത് കത്തിയപ്പോഴാണ് നിങ്ങളുടെ അകത്ത് ഭയങ്കര, അതുവരെ നിങ്ങൾ ക്രൂരനാന്ന് വിചാരിച്ച ആളോട് സുവിശേഷം പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അകത്ത് ഈ സ്നേഹത്തിന്റെ കത്തിൽ വന്നപ്പോഴത്തേക്ക്, കാരണം എന്നറിയാവോ, പരിശുദ്ധാത്മാവ് സ്നേഹം, യേശുവിന്റെ സ്നേഹം ഉള്ളിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ആത്മാവിൽ തുടരാഞ്ഞതുകൊണ്ട് ആ സ്നേഹം ഇപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. Let us pray. നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ആത്മാവിലൊന്ന് ജീവിക്കണം, പരിശുദ്ധാത്മാവിന്റെ നിറവിലൊന്ന് ജീവിക്കണം. ആത്മ നിറവിൽ ജീവിച്ചിട്ട് യേശുവിന്റെ അതേ സ്നേഹത്തിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കണേ. യേശുവിന്റെ അതേ മനസ്സിലും എനിക്ക് തരണമേ. യേശുവിന്റെ അതേ ദയ അതേ താഴ്മ എന്റെ ഉള്ളിലേക്ക് തരണമേ. അങ്ങനെ മാത്രമേ സ്വരങ്ങളെ ഒന്നാകാൻ പറ്റുള്ളൂ. Be kind to one another, tender hearted, forgiving each other. Praise the Lord. സ്വരങ്ങളെ എപ്പോഴും ഒരു കാര്യം ഓർത്തോണം കേട്ടോ, ക്ഷമിക്കാതിരിക്കുമ്പോ ഒരു കാര്യം ഓർത്തോണം, ഒത്തിരി ക്ഷമ കിട്ടേണ്ടയാളാ ഞാനും. പക്ഷെ കർത്താവിനോട് ക്ഷമ കാണിച്ചു, അതുകൊണ്ട് ഞാനും എന്റെ സഹോദരനോട് എന്റെ സഹോദരിയോട് ക്ഷമ കാണിക്കണം. ഒത്തിരി ക്ഷമ കിട്ടേണ്ടാളാ ഞാൻ അല്ലേ? എത്രയോ തെറ്റ എന്റെ ജീവിതത്തിൽ നിന്ന് വന്നേ, എത്രയോ പാപങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നേ. പക്ഷെ എന്റെ കർത്താവ് എന്നെ കണ്ടപ്പോഴത്തേന് അതിന് മൂന്ന് സ്വർഗസ്നായ പിതാവേയും രണ്ട് നന്മ പറഞ്ഞോറിയ ചൊല്ലണമെന്ന് പറഞ്ഞില്ല. കർത്താവിന്റെ അടുക്ക് ചെന്നപ്പോ തന്നെ കർത്താവ് അത് അന്നേരം ഓൺ ദ സ്പോട്ട് യേശുവിന്റെ രക്തത്തിന്റെ പാവം പോക്കി എന്നെ ശുദ്ധീകരിച്ചു. ഒന്നും കർത്താവ് ചോദിച്ചില്ല, എടാ നീ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ എന്നോട് ക്ഷമിക്കാം. പറഞ്ഞോ, നമ്മൾ പറഞ്ഞതെന്ന് അറിയോ, നീ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തേക്കാം, എല്ലാം ക്ഷമിച്ചേക്കാം. നോ, കർത്താവ് ഒരു കണ്ടീഷനും വെച്ചില്ല. നമ്മളോട് ക്ഷമിച്ചപ്പോ ഒരു കണ്ടീഷനും കർത്താവ് വെച്ചില്ല. കർത്താവ് കണ്ട വഴിക്ക് നമ്മളെ നേറ്റ് പറഞ്ഞു, എന്റെ കർത്താവേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ ഉടനെ കർത്താവ് ക്ഷമിച്ച് നമ്മളെ അകത്തോട്ട് കയറ്റി, പേര് സ്വർഗത്തിൽ എഴുതി. നമ്മൾ എത്ര കണ്ടീഷനല്ലേ നമ്മൾ നോക്കും. പണ്ട് ആരോ ഇങ്ങനെ പ്രസംഗിക്കുന്ന ആൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ധൂർത്തപുത്രൻ വന്നപ്പോഴത്തേന് സാറിന് ഒരു മൂന്ന് മാസമെങ്കിലും നോക്കിയാൽ ഇവന്റെ മാനസാന്തരം ശരിയാണോ എന്ന് എന്ത് ചെയ്ത് തന്നെ നോക്കിയിട്ട് ഇന്നായിരുന്നെങ്കിൽ ആൾക്കാർ അവനെ സ്വീകരിക്കുള്ളായിരുന്നു എന്ന്. പക്ഷെ അവൻ അവൻ നാളെ ശരിയാവുമെന്ന് പോലും അപ്പം ചിന്തിച്ചില്ല, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ തെരുതിരാ ചുംബിച്ച് എന്ത് ചെയ്തു, അവന് വസ്ത്രം ഇട്ടു, വസ്ത്രം കൊടുത്തു. അവന്റെ പുറത്തുള്ള ജസ്റ്റിഫിക്കേഷൻ എന്താണെന്നറിയാമോ, പുറമേ അവന്റെ അവനെ ധരിപ്പിച്ചു, നീതീകരിക്കപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേനെന്താ അറിയാമോ, തടിപ്പിച്ച കാളക്കുട്ടി അറപ്പീൻ, നമുക്ക് ഒരുമിച്ചൊന്ന് ഫീസ്റ്റ് ചെയ്യാം. അവന്റെ അകത്തും ആ കോൺഫിഡൻസ് കൊടുത്തു. വസ്ത്രം ധരിപ്പിച്ചത് മാത്രമല്ല, ആ വിരുന്നും കൂടെ ഒരുക്കിയപ്പോഴും അവന് മനസ്സിലായത് എന്നറിയാമോ, നമുക്ക് ഇന്ന് സന്തോഷിക്കാം എന്ന് പറഞ്ഞപ്പോഴും അവന് കോൺഫിഡൻസ് വന്നത് പിതാവ് എന്നെ മകനായിട്ട് പൂർണമായും അംഗീകരിച്ചു. ഹല്ലേലൂയ. സ്നേഹിക്കുന്നെങ്കിൽ ക്ഷമിക്കുന്നെങ്കിൽ ക്ഷമിച്ചെന്ന് പറയുക മാത്രമല്ല, അവിടെ ഒരു സെലിബ്രേഷനും കൂടെ ആവശ്യമാ, അവിടെ ഒരു പുഞ്ചിരിയും കൂടെ ആവശ്യമാ, അവിടെ ഹൃദയം തുറന്നൊരു സംസാരം ആവശ്യമാ. അതാ ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാതെ ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും എയർ പിടിച്ചിരിക്കുന്ന നല്ല ക്ഷമ. അവിടെ ഹൃദയം തുറന്നൊന്ന് പുഞ്ചിരിക്കാൻ, ഹൃദയം തുറന്ന് സംസാരിക്കാൻ, ഹൃദയം തുറന്ന്, ദാറ്റ് ഈസ് ഫീസ്റ്റിംഗ്. ആ കാളക്കുട്ടിയെ അറുത്തപ്പോഴാ അവൻ തിരിച്ചറിഞ്ഞത്, ഓ ലെറ്റ് അസ് റിജോയ്സ്, എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, കാണാതെ പോയിരുന്നു, അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു, അവിടെ എന്ത് ചെയ്യാം, നമുക്ക് സന്തോഷിക്കാം. പ്രൈസ് ദ ലോർഡ്. സ്വരങ്ങളെ ഞാൻ പറഞ്ഞത്, ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഒരല്പസമയം എവിടെങ്കിലും ഒന്ന് മാറിയിരുന്നിട്ട് ഒന്ന് ഈ ക്ഷമിക്കുന്ന കർത്താവിനെ ഒന്ന് പെർസ്യൂ ചെയ്യാൻ തുടങ്ങണം, സ്നേഹിക്കുന്ന കർത്താവിനെ ഒന്ന് പിന്തുടരാൻ തുടങ്ങണം. എന്നിട്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും പലരോടും സെറ്റിൽ ചെയ്തിട്ടുള്ള വരെയും. ഇനി ചില ആൾക്കാര്, നമ്മള് ക്ഷമിക്കാത്ത ആൾക്കാര്, ചിലർ മരിച്ചുപോയ ആൾക്കാരാണ്, അവരോട് ക്ഷമിച്ചിട്ടില്ല. അവര് മരിച്ച് അവരുടെ പരിപാടിയും കഴിഞ്ഞു, പക്ഷെ നമ്മൾ ഇന്നുവരെ എന്ത് ചെയ്തിട്ടില്ല, ക്ഷമിച്ചിട്ടില്ല. സെറ്റിൽ ഇറ്റ്. ക്ഷമിക്കുന്ന കർത്താവിനെ കണ്ടിട്ട് നമ്മളോട് അദ്രോഹം ചെയ്തവര്, നമ്മളെ വേദനിപ്പിച്ചവരായിരിക്കാം, അവരോട് നിരുപാധികം ആ ദൈവ സ്നേഹത്തിൽ, ക്രിസ്തുവിൽ ദൈവമം എന്നോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ. ബി ഫ്രീ. ഞാൻ അവസാനിപ്പിക്കുക, ഇതാ നമ്മുടെ വിശുദ്ധ വിളി, ഇതിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്.
ശേഷം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.com www.ramakrishnaassembly.org.